പ്രവാസി റിസാല December 2020. അടിത്തട്ട് നിങ്ങളുടെ കൈകളിലാണ്. എഴുതിയത് ജുനൈദ് ടി പി തെന്നല. ജനകീയ ജനാധിപത്യത്തിൻ്റെ ഉദാത്ത മാതൃകയാണ് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണ സംവിധാനം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്ത് രാജ് അതിൻ്റെ സജീവതയോടെ നിലകൊള്ളുന്നു എന്നതാണ് കേരളം സാധ്യമാക്കിയ വിപ്ലവത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. നാം എപ്പോഴും കൊട്ടിഘോഷിക്കുന്ന കേരള മോഡൽ വികസനം എന്നത് ഈ അധികാര വികേന്ദ്രീകരണ മാതൃകയിൽ നേടിയെടുത്ത സവിശേഷമായ ഒരു സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയുടെ ചുരുക്കെഴുത്തു കൂടിയാണ്. ജനകീയാസൂത്രണം പോലൊരു ക്യാമ്പയിൻ തുടക്കം വച്ച് തന്നെ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ വിജയകരമായി നടപ്പാക്കിയ കേരളം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതും ഇക്കാരണം കൊണ്ട് തന്നെയാണ്. ത്രിതല പഞ്ചായത്തുകളുടെ പ്രവർത്തനവും അത് സൃഷ്ടിച്ചെടുക്കുന്ന രാഷ്ട്രീയ ബോധ്യങ്ങളിൽ നിന്നുമൊക്കെയാണ് പലപ്പോഴും വ്യക്തികളുടെ രാഷ്ട്രീയവും വികസന കാഴ്ചപ്പാടുമൊക്കെ രൂപപ്പെടുന്നത്. പ്രത്യേകിച്ച് സ്ത്രീ സമൂഹത്തിൻ്റെ നിലപാടുകൾ പലപ്പോഴും നിർണ്ണയിക്കുന്നതും അടിത്തട്ടിൽ പ്രത്യക്ഷമാവുന്ന മാറ്റങ്ങളാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കാലവും കഴിഞ്ഞുപോയ 5 വർഷത്തെ ഭരണപ്രവർത്തനങ്ങളുടെ ജനകീയ വിചാരണ കൂടിയാണ്. പാർലമെൻ്റ് അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി പ്രാദേശിക വികസനം കൂടുതൽ ചർച്ചയാവുന്നു എന്നതാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രവുമല്ല, കക്ഷിരാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം മത്സരാർത്ഥികളുടെ വ്യക്തിഗത മികവിന് കൂടുതൽ പരിഗണന ലഭിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്നതിനാലും ജനജീവിതം തൊട്ടറിയുന്നതുകൊണ്ടും ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പലയിടത്തും ജനങ്ങളുടെ അത്താണികളായി മാറുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അത് പരിഹരിക്കാനും ജനപ്രതിനിധികൾക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ഘടനാപരമായി അതിനുള്ള സാധ്യതകൾ തുറന്നിടുന്ന ഭരണപ്രവർത്തന രീതിയാണ് ത്രിതല പഞ്ചായത്തുകളുടേത്. അയൽസഭകളിൽ തുടങ്ങി ഗ്രാമസഭകളിലൂടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ കൃത്യവും വികേന്ദ്രീകൃതവുമായ ഒരു അധികാര വിഭജന ഫോർമുല പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കും വിധമുള്ള ചട്ടങ്ങളിലൂടെ തന്നെ കേരളത്തിൽ നടപ്പായിട്ടുണ്ട്. ജനകീയാസൂത്രണം ഒരു നാഴികക്കല്ല്. ആരോഗ്യം, പാർപ്പിടം, ശിശുവികസനം, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ ഒട്ടുമിക്ക മേഖലകളിലും കേരളം കൈവരിച്ച നേട്ടങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളുടെ പങ്ക് വിസ്മരിക്കാനാവാത്തതാണ്. 1994 73-74 ഭേദഗതികളിൽ വിഭേദഗതികളിലൂടെ കേന്ദ്ര പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്ന് 2 വർഷം കൊണ്ട് തന്നെ നായനാർ സർക്കാരിൻ്റെ കാലത്ത് 1996 EMS നേതൃത്വത്തിൽ നടപ്പാക്കിയ ജനകീയാസൂത്രണ പദ്ധതിയാണ് ഇന്ന് നാം എത്തി നിൽക്കുന്ന അധികാര വിഭജന മാതൃകയുടെ ആണിക്കല്ല് എന്ന് പറയാം. ജനകീയാസൂത്രണത്തിൻ്റെ ഭാഗമായി കേരള സംസ്ഥാന ബജറ്റിൽ 35% തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചെലവിനായി മാറ്റിവെക്കുകയുണ്ടായി. സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് പുറമെ വികസന പരിപാടികൾ വിഭാവനം ചെയ്യാനും അവ നടപ്പിലാക്കാനുമുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിക്കുക വഴി സമ്പൂർണ്ണ ജനാധിപത്യം കൈവരിക്കുക മാത്രമല്ല, ത്രിതല പഞ്ചായത്തുകളെ യഥാർത്ഥ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കുകയും അവയെ പ്രാദേശിക സർക്കാരുകളായി രൂപപ്പെടുത്തുകയും ചെയ്തു. ഇതോടെ അധികാരം ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. ഗ്രാമസഭകൾ അതിൻ്റെ സൂക്ഷ്മരൂപമായി മാറി. ഗ്രാമസഭകൾ തന്നെയാണ് ഇപ്പോഴും പ്രാദേശിക വികസനത്തിൽ നിർണായക പങ്കുവഹിക്കുന്നത്. സ്വന്തം പ്രദേശത്തിൻ്റെ ആവശ്യങ്ങളും വിഭവ സാധ്യതകളും ബന്ധപ്പെടുത്തി വികസന പദ്ധതികൾ രൂപപ്പെടുത്താൻ ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കും കിട്ടിയ അധികാരം വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നാളിതുവരെ വിദഗ്ധർക്കും ഉദ്യോഗസ്ഥ പ്രമാണിമാർക്കും മാത്രം വഴങ്ങിയിരുന്ന ആസൂത്രണ പ്രക്രിയ സാധാരണ ഗ്രാമീണ ജനങ്ങൾ അസാമാന്യമായ മെയ്വഴക്കത്തോടെ ചെയ്തു തുടങ്ങി. തങ്ങളുടെ പ്രദേശത്തെ റോഡ്, ഇടവഴികൾ, കുളങ്ങൾ, തെരുവ് വിളക്കുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയും വിധം ഗ്രാമസഭകളുടെ അധികാരം ഇപ്പോൾ വിപുലപ്പെട്ടിട്ടുണ്ട്. ഗ്രാമസഭകളുടെ പ്രാധാന്യം. ആസൂത്രണ പ്രക്രിയ താഴെ തട്ടിലേക്ക് വിഭജിക്കുക എന്ന ആശയത്തെ മുൻനിർത്തിയാണ് അധികാരം ജനങ്ങളിലേക്കെന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് കേരളത്തിൽ ഗ്രാമസഭകൾ കൂടുതൽ സജീവമാക്കുന്നത്. 3 മാസത്തിലൊരിക്കൽ ഓരോ വാർഡിലും നിർബന്ധമായും വാർഡ് മെമ്പർ കൺവീനറായും പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായും ഗ്രാമസഭ വിളിച്ചു കൂട്ടണമെന്നാണ് ചട്ടം. ഇത് തുടർച്ചയായി 2 തവണ ലംഘിക്കുന്ന പക്ഷം ജനപ്രതിനിധി സ്ഥാനം അയോഗ്യമാക്കപ്പെടുമെന്നിരിക്കെ പലയിടത്തും ഗ്രാമസഭ ഒരു ചടങ്ങായി മാത്രം മാറുന്നുണ്ട്. 10% വോട്ടർമാരുടെ പങ്കാളിത്തം, ക്വാറം നിർബന്ധമായതിനാൽ ആളുകളോട് ഒപ്പിട്ടു പോകാൻ പറയുന്നവരാണ് മിക്ക മെമ്പർമാരും. മുൻ വർഷത്തെ വികസന പരിപാടികളെയും നടപ്പു വർഷത്തിൽ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പരിപാടികളെയും ഇതിനുവേണ്ടി വരുന്ന ചെലവുകളെ സംബന്ധിച്ചൊരു റിപ്പോർട്ടും മുൻ വർഷത്തെ വാർഷിക കണക്കുകളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഭരണ നിർവഹണ അധികാരത്തിൻ്റെ സെക്രട്ടറിയുടെ ഒരു റിപ്പോർട്ടും ആദ്യയോഗത്തിൽ ഗ്രാമസഭ മുമ്പാകെ വെക്കേണ്ടതുണ്ട്. വിവിധ ക്ഷേമ പദ്ധതികൾക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരവും ഗ്രാമസഭകൾക്കാണ്. ഗ്രാമസഭയിലൂടെയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികൾ ഉരുത്തിരിയുന്നത്. പദ്ധതി ആസൂത്രണത്തിലും നിർവഹണത്തിലും ഗ്രാമസഭകൾക്ക് നിർണായകമായ സ്ഥാനം നിയമം വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഗ്രാമസഭയിൽ പാസാക്കിയ ഒരു കാര്യം റദ്ദാക്കുന്നതിന് പാർലമെൻറ്റിന് പോലും അധികാരമില്ല. ഇത്രയും വിശാലമായ അധികാരമുണ്ടായിട്ടും ഗ്രാമസഭകൾ പലപ്പോഴും വാർഡ് മെമ്പർമാരുടെയും അയാൾ തീരുമാനമുറപ്പിച്ച അജണ്ടകളുടെയും അംഗീകാരം വാങ്ങേണ്ട വേദിയായി മാറാറുണ്ട്. കരട് പദ്ധതി രേഖ, ഗ്രാമസഭ ചർച്ച, വികസന സെമിനാർ, അന്തിമ പദ്ധതി രേഖ, ജില്ലാസൂത്രണ സമിതിയുടെ അനുമതി എന്നീ ഘട്ടങ്ങളിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നതെങ്കിലും മരാമത്ത് പണികൾ ഗുണഭോക്തൃ സമിതികളിൽ നിന്ന് കരാറുകളിലേക്ക് മാറിയതോടെ ജനപ്രതിനിധി ഉദ്യോഗസ്ഥ കരാറുകാർ അടങ്ങുന്ന അവിശുദ്ധവും അദൃശ്യവുമായൊരു കൂട്ടുകെട്ട് സൃഷ്ടിക്കപ്പെടാൻ കാരണമായിട്ടുണ്ട്. ഗുണഭോക്തൃ സമിതികളെ നിരീക്ഷക റോളിലെങ്കിലും നിലനിർത്താനുള്ള വഴികൾ അവഗണിച്ചതും സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ സാധ്യതകൾ അടച്ചിട്ടു എന്ന് പറയാം. എന്നാൽ ഗ്രാമസഭകളുടെ സവിശേഷമായ സ്വഭാവം ഈ അഴിമതി തടയാൻ ഏറെക്കുറെ പ്രാപ്തമാണ്. നോക്കുകുത്തിയായി മാറുന്ന സേവാ കേന്ദ്രങ്ങൾ. 2010 പഞ്ചായത്ത് ബോർഡിൻ്റെ അവസാന കാലത്താണ് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട സേവാ കേന്ദ്രങ്ങൾ എന്ന പേരിൽ ഓരോ വാർഡിലും ഒരു മിനി പഞ്ചായത്ത് എന്ന ആശയം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുന്നോട്ട് വെച്ചത്. പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറങ്ങളുടെ വിതരണം, അത് സ്വീകരിക്കൽ നടപടികൾ, സർട്ടിഫിക്കറ്റുകൾ ലഭ്യമാക്കൽ, നികുതികൾ സ്വീകരിക്കുന്ന അടക്കം ഒരു പഞ്ചായത്ത് ഉപകേന്ദ്രമായി പ്രവർത്തിക്കണമെന്നും വകുപ്പ് ഉത്തരവിറക്കി. പദ്ധതി നിർവഹണ ആസൂത്രണത്തിനായി ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പരിശീലനങ്ങൾ നൽകുകയും കൈപ്പുസ്തകമടക്കം അച്ചടിച്ച് വിതരണം ചെയ്യുകയുണ്ടായി. ആഴ്ചയിൽ 5 ദിവസം 3 മണി മുതൽ 7 മണി വരെ പഞ്ചായത്ത് നിയോഗിക്കുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉപയോഗിച്ച് ഓഫീസ് പ്രവർത്തിക്കണം. ഗ്രാമസഭ, വാർഡ് വികസന സഭയി സമിതി, കുടുംബശ്രീ എന്നിവയുടെ ആസ്ഥാനമായി സേവാകേന്ദ്രം മാറ്റുകയായിരുന്നു പ്രധാന ലക്ഷ്യം. 2015 ബോർഡ് വന്നതോടെ സേവാകേന്ദ്രങ്ങൾക്ക് ഗാന്ധിജിയുടെ ചിത്രം വെച്ച ബോർഡുകളും ഫർണിച്ചറുകളും വിതരണം ചെയ്തു. എന്നാൽ മിക്കയിടത്തും സേവാകേന്ദ്രങ്ങൾ ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കിലയുടെ പ്രവർത്തനം. കേരള സർക്കാരിൻ്റെ തദ്ദേശ ഭരണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയം ഭരണാധികാരമുള്ള സ്ഥാപനമാണ് കില. ഗ്രാമസഭകളുടെ പ്രചാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും ജനകീയാസൂത്രണ പ്രവർത്തകരുടെയും പരിശീലനം, ഈ മേഖലയിലെ ഗവേഷണം, ഭരണനിർവഹണത്തിനാവശ്യമായ പ്രവർത്തന മാനുവൽ പ്രസിദ്ധീകരിക്കുന്ന അടക്കമുള്ള കില മുഖ്യ പങ്കുവഹിക്കുന്നു. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഭരണപ്രവർത്തനം സുതാര്യമാക്കുന്നതിന് കിലയുടേതിന് തുല്യമായ രീതിയിൽ രൂപീകരിക്കപ്പെട്ടൊരു സ്ഥാപനവുമില്ല. കൃത്യമായ ദിശയിൽ അധികാര വികേന്ദ്രീകരണത്തെ നയിക്കുന്നതിലൂടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ചരിത്രപരമായ പങ്കുവഹിക്കുന്ന സ്ഥാപനമായി കില ഇപ്പോഴും തല ഉയർത്തിരിക്കുന്നു. കുടുംബശ്രീയും ദാരിദ്ര്യ നിർമ്മാർജ്ജനം. 1999 കുടുംബശ്രീയുടെ വരവാണ് ജനകീയാസൂത്രണത്തെ പ്രയോഗവൽക്കരിച്ചതിൽ മുഖ്യ പങ്കുവഹിച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ചാണ് കുടുംബശ്രീ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും രാഷ്ട്രീയ സാക്ഷരത വളർത്തുന്നതിലും സ്ത്രീ ശാക്തീകരണത്തിലുമൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയായി ഉയർത്തിക്കാണിക്കാവുന്ന തലത്തിൽ 45 ലക്ഷത്തിലകം സ്ത്രീകൾ അംഗങ്ങളായ ഈ കൂട്ടായ്മ മാറിയിട്ടുണ്ട്. അയൽക്കൂട്ടങ്ങളിലൂടെ രൂപപ്പെട്ട തദ്ദേശീയമായ ചെറുകിട വികസന സംരംഭങ്ങൾ ഗ്രാമീണ മേഖലയിൽ ഉണ്ടാക്കിയ ഉണർവും ചെറുതല്ല. ഇന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ 50% സംവരണവും കൂടി നടപ്പായതോടെ സ്ത്രീകൾക്ക് രാഷ്ട്രീയ അധികാരം കൂടി കൈവന്നു. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ പലയിടത്തും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി തന്നെ പ്രവർത്തിക്കാൻ തുടങ്ങി. കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികളുടെ പ്രചാരകരായും ഗ്രാമസഭകളെ സജീവമാക്കുന്നതിലും കുടുംബശ്രീ ചരിത്രപരമായ സ്ഥാനം വഹിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് പ്രവർത്തനം പരിശോധിച്ചാൽ തന്നെ RRT വോളണ്ടിയർ, കമ്മ്യൂണിറ്റി കിച്ചൺ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളുടെ പ്രവർത്തനം തുടങ്ങി എല്ലാ മേഖലകളിലും കുടുംബശ്രീ അംഗങ്ങളുടെ ഇടപെടലുകൾ കാണാവുന്നതാണ്. ഈ വികേന്ദ്രീകരണ മാതൃകയാണ് വലിയ ദുരന്തങ്ങളിൽ പോലും അസാധ്യമായ അതിജീവനത്തിന് കേരളത്തെ പ്രാപ്തമാക്കുന്നത്. ഇനിയും സാധ്യമാകാത്ത സ്വയംഭരണം. ജനകീയാസൂത്രണത്തിന് 1/4 നൂറ്റാണ്ട് തികഞ്ഞിട്ടും ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെയുള്ള വിഭജനത്തിൽ നഗരസഭകളും കോർപ്പറേഷനുകളും പുറത്തായത് ജില്ലയുടെ സമഗ്രമായ വികസന ആസൂത്രണത്തിൽ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നത്തെ ജില്ലാ പഞ്ചായത്തിനൊരു റവന്യൂ ജില്ലയെ മുഴുവൻ പ്രതിനിധീകരിക്കാൻ കഴിയുന്നില്ല. 1989 മുതൽ 1991 വരെ നിലനിന്നിരുന്ന ജില്ലാ കൗൺസിൽ എന്ന സംവിധാനമാണ് ഏറെ അഭികാമ്യം. എന്നാൽ അതേ സംബന്ധിച്ച് ഗൗരവതരമായ ചർച്ചകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്തുകൾ കേന്ദ്രാവിഷ്കാര പദ്ധതികളുടെ നിർവഹണ ഏജൻസി എന്ന നിലയിലുമാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിലാക്കിയ കൃഷിഭവൻ, സ്കൂളുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, അംഗൻവാടികൾ തുടങ്ങിയ ഇടങ്ങളിൽ ഭൗതിക സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണം സാധ്യമായെങ്കിലും ഫണ്ടുകളുടെ അപര്യാപ്തത ഇപ്പോഴും ദൈനംദിന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ വിലങ്ങുതടിയായി ശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, അതാത് വകുപ്പുകളുടെ വിട്ടുവീഴ്ചയുള്ള മാനദണ്ഡങ്ങളും പ്രാദേശികമായ സാഹചര്യങ്ങളിൽ അതാത് പ്രദേശങ്ങളുടെ വിഭവശേഷി കണക്കാക്കി തിരുത്തലുകൾക്ക് സാധ്യത നൽകുന്നുമില്ല. പഞ്ചായത്ത് വില്ലേജ് സംവിധാനങ്ങളുടെ ഏകോപനം. സാധാരണ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന രണ്ട് സർക്കാർ ഓഫീസുകളാണ് പഞ്ചായത്തും വില്ലേജും. എന്നാൽ പലപ്പോഴും ഒരു വ്യക്തിക്ക് ഒരേ ആവശ്യത്തിന് വേണ്ടി രണ്ട് ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ട അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. വില്ലേജ് ഓഫീസിൽ നിന്ന് നൽകുന്ന പല സേവനങ്ങളും തദ്ദേശ സ്ഥാപനത്തിന് നൽകാവുന്നതാണ് എന്നിരിക്കെ റവന്യൂ അധികാരികൾക്കായി വില്ലേജ് ഓഫീസ് എന്ന സങ്കല്പം ബ്രിട്ടീഷ് രാജശൈലിയിൽ ഇപ്പോഴും നാം അന്ധമായി പിന്തുടരുന്ന ഒരു രീതിയാണ്. ദുരന്ത നിവാരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും വേഗതയുള്ള പ്രവർത്തനമാണ് പ്രളയം കോവിഡ് കാലങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കാഴ്ചവെച്ചത്. ഭരണപരമായി ദുരന്ത നിവാരണം റവന്യൂ അധികാര പരിധിയിലാണെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വില്ലേജ്, താലൂക്ക്, ജില്ലാതലം വരെയുള്ള ചില അധികാരങ്ങൾ വിട്ടു നൽകേണ്ടതുണ്ട്. EMS ചെയർമാനായിരുന്ന ഒന്നാം ഭരണപരിഷ്കാര കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളിൽ ഒന്നായിരുന്നു പഞ്ചായത്ത് വില്ലേജ് സംവിധാനങ്ങളുടെ ഏകോപനം. എന്നാൽ ജനകീയാസൂത്രണം അടക്കം പല പരിഷ്കാരങ്ങളും പിൽക്കാലത്ത് വന്നെങ്കിലും അരനൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഈ നിർദ്ദേശം ഇപ്പോഴും കടലാസിൽ ഉറങ്ങുകയാണ്. രാഷ്ട്രീയ സാക്ഷരത. പഞ്ചായത്ത് രാജ് നിയമവും കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവും മഹാത്മാഗാന്ധി മുന്നോട്ട് വച്ച ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തെ പരിപോഷിപ്പിക്കുന്ന സ്വഭാവ സവിശേഷതകളിൽ ഉള്ളടങ്ങിയ ഒന്നാണ്. എന്നാൽ ഓരോ വോട്ടർമാർക്കും ഇടപെടാൻ പാകത്തിൽ സുതാര്യമായൊരു ഭരണതലമാണ് ത്രിതല പഞ്ചായത്തുകളുടേതെന്ന തിരിച്ചറിവ് ഇപ്പോഴും വലിയൊരു വിഭാഗം ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. വിവരാവകാശ നിയമത്തിൻ്റെ പ്രയോഗവൽക്കരണവും സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ രീതികളെ സംബന്ധിച്ചും ജനങ്ങളിലേക്ക് കൂടുതൽ വിവരങ്ങൾ എത്തിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസ സാക്ഷരതയ്ക്കൊപ്പം നമ്മുടെ രാഷ്ട്രീയ സാക്ഷരത വളർന്നിട്ടില്ല എന്നതും ഈ സമയത്ത് അടിവരയിട്ട് പറയേണ്ടതാണ്. ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒരാൾ പോലും ഏതെങ്കിലും സേവനം ലഭിക്കാൻ പഞ്ചായത്തിലോ വില്ലേജ് ഓഫീസിലോ എത്തിയാൽ അപേക്ഷകർ പൂരിപ്പിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നതും നമ്മുടെ രാഷ്ട്രീയ സാക്ഷരതയുടെ ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ശുഭം.